ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സ്വപ്നത്തെ അനുഗമിച്ച ഏകാന്ത സഞ്ചാരിയായ സാന്റിയാഗോ എന്ന ഇടയബാലന്റെ കഥ പറഞ്ഞ് ലോകത്തെ പ്രചോദിപ്പിച്ച പൌലോ കൊയ്ലോ ലൈക്ക് എ ഫ്ലോയിങ് റിവർ എന്ന തന്റെ പുസ്തകത്തിൽ ഒരു കുഞ്ഞു കഥ പറയുന്നുണ്ട്. ഒരു അച്ഛന്റെയും കുസൃതിയായ ഒരു മകന്റെയും പതിവ് പോലെ പ്രഭാതത്തിൽ ഈ പിതാവ് ദിനപത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മകൻ എഴുന്നേറ്റ് അടുത്തു ചെന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. പേപ്പർ പിടിച്ചു വലിക്കുകയും തട്ടി താഴെയിടുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ അസഹ്യമായി തോന്നിയപ്പോൾ പിതാവ് ഒരു ഉപായം കണ്ടെത്തി. കയ്യിലിരുന്ന പത്രത്തിൽ നിന്ന് ഒരു ഭാഗം കീറിയെടുത്തു. അതിൽ ലോകഭൂപടമായിരുന്നു. അതിനെ വീണ്ടും കഷണങ്ങളായി കീറി മുറിച്ച ശേഷം മകന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്ത് ചെയ്യാനാണ് എന്ന മട്ടിൽ മകൻ അച്ഛനെ നോക്കി. ഹാ, നിനക്ക് കുറച്ച് സമയത്തേക്ക് ചെയ്യാനുള്ളത് ഇതിലുണ്ട്. ഇത് ലോകഭൂപടമാണ്. നോക്കട്ടെ നിനക്ക് എത്രമാത്രം സ്കില്ലുണ്ടെന്ന്. ഈ കീറിയ കഷ്ണങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഭൂപടം ശരിയാക്കാൻ നോക്ക്. കുറച്ചു നേരത്തേക്ക് മകന്റെ ശല്യം ഉണ്ടാകില്ല എന്ന് കരുതി ഊറിച്ചിരിച്ചുകൊണ്ട് പിതാവ് പത്രം വായനയിൽ മുഴുകി. കയ്യിലിരിക്കുന്ന കടലാസ കഷ്ണങ്ങളുമായി മകൻ അകത്തെ മുറിയിലേക്ക് പോയി. 10-15 മിനിറ്റിനകം മകൻ അച്ഛന്റെ അരികിലേക്ക് ഓടിയെത്തി. അവന്റെ കയ്യിൽ കൃത്യമായി ഒട്ടിച്ചു ചേർത്ത ലോകഭൂപടം. ആ പിതാവ് അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സാധിച്ചു? കണ്ടം തുണ്ടം കീറിയ കടലാസു കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടി ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകഭൂപടം തയ്യാറാക്കാൻ ഇവൻ എങ്ങനെ സാധിച്ചു? ഇവൻ മാജിക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതോ എന്റെ മകന് ഞാനറിയാത്ത എന്തെങ്കിലും അത്ഭുത സിദ്ധിയുണ്ടോ? വിശ്വാസം വരാതെ അന്തം വിട്ട് മകനെ നോക്കി അദ്ദേഹം ചോദിച്ചു, സത്യം പറയ്, നിന്റെ അമ്മ നിന്നെ ജിയോഗ്രഫി പഠിപ്പിക്കുന്നുണ്ടോ ഇത്ര കൃത്യമായി ഭൂപടം തയ്യാറാക്കാൻ? ആ ജിയോഗ്രഫി എന്തെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അവൻ നിസ്സാരമട്ടിൽ പറഞ്ഞു. പിന്നെ നീ എങ്ങനെ ഇത്ര കൃത്യമായി ഈ ഭൂപടം ഒട്ടിച്ചു ചേർത്തു? അത്, മകൻ ഒരു നിമിഷം നിർത്തി. എന്നിട്ട് ആ കടലാസ കഷ്ണത്തിന്റെ മറുവശം കാണിച്ചു. അവൻ കാണിച്ചതും പറഞ്ഞതും കേട്ട് അച്ഛൻ അമ്പരന്നിരുന്നു. എന്താണെന്നല്ലേ, ആലോചിക്കൂ, ഒരു 2 മിനിറ്റ് സമയമുണ്ട്. എങ്ങനെയാണ് അവനത് സാധിച്ചത്? ആ 2 മിനിറ്റിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയാം. ഈ പറഞ്ഞ കഥയിലെ ഉത്തരം തന്നെയാണ് ഇനി പറയാൻ പോകുന്നതും. അതിനുമുമ്പ് ചില കണക്കുകൾ കൂടിയുണ്ട്. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ ഉടനീളം ഏകദേശം 5.2 കോടി ആളുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ 82 കോടിയിലേറെ മനുഷ്യർ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ 45% മരണവും പോഷകാഹാരക്കുറവ് മൂലമാണ്. പട്ടിണി മൂലം ഓരോ 10 സെക്കൻഡിലും ഒരു കുട്ടി വീതം മരണപ്പെടുന്നു എന്നാണ് കണക്ക്. എയ്ഡ്സ്, മലേറിയ, ക്ഷയം എന്നിവയേക്കാൾ കൂടുതലാണ് പട്ടിണി മരണങ്ങൾ. ലോകത്തെ പട്ടിണിയെ ചെറുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ പങ്കുചേരുന്നതിന് പുറമെ ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ 20 രാജ്യങ്ങളിലെ അർഹരായവർക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ചിട്ടുള്ള 100 മില്യൺ മീൽസ് ക്യാമ്പയിന്റെ ഭാഗമാണ്. കുടുംബങ്ങൾ ഉൾപ്പെടെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കും. UAE-യിലുടനീളം കോവിഡ് പ്രത്യാഘാതമേറ്റവരെ സഹായിക്കുന്നതിനായി ആരംഭിച്ച 10 മില്യൺ മീൽസ് പാഴ്സലുകൾ ഓർമ്മയില്ലേ? അതായത് 1 കോടി ഭക്ഷ്യ പാഴ്സലുകൾ. അതിന്റെ വിപുലീകരണമാണ് ഇപ്പോൾ 10 കോടി ഭക്ഷ്യ പാഴ്സലുകൾ. ഇതിലൂടെ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ അർഹതപ്പെട്ടവർക്കാണ് ഭക്ഷ്യസഹായം എത്തിക്കുക. സുഡാൻ, ലെബനൻ, ജോർദാൻ, പാകിസ്ഥാൻ, അംഗോള, യുഗാണ്ട, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യ പാഴ്സലുകൾ വിതരണം ചെയ്യും. എന്നും എപ്പോഴും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തുന്ന രാജ്യമാണ് UAE. സായിദ് വർഷം ആചരിച്ചപ്പോൾ ദുബായ് കേസ് പദ്ധതിയിലൂടെ മാത്രം 57 രാജ്യങ്ങളിലെ 1.87 കോടി ആളുകൾക്ക് ആശ്വാസവും സാന്ത്വനവുമായി. 78 കോടി ദർഹത്തിന്റെ 183 ജീവകാരുണ്യ പദ്ധതികൾ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായ ദുബായ് കേസ് നടപ്പിലാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ സുസ്ഥിരമായ വികസനത്തിന് തുടക്കമിടുകയായിരുന്നു ദുബായ് കേസിന്റെ മിക്ക പദ്ധതികളും. ഇതുവരെ 2029 സ്കൂളുകളും ക്ലാസ് മുറികളും വിവിധ രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. 118,873 അധ്യാപകർക്ക് പരിശീലനം നൽകി. വിവിധ സ്കൂളുകളിലായി 6,055 ശുചിമുറികൾ പണിതു. പോഷകാഹാരം ലഭ്യമാക്കിയത് 484,490 വിദ്യാർത്ഥികൾക്ക്. 782 കിണറുകൾ നിർമ്മിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. കുട്ടികൾക്കിടയിൽ വായന വളർത്താൻ അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലുമായി 50 ലക്ഷത്തോളം പുസ്തകങ്ങൾ വിതരണം ചെയ്തു. സഹജീവികളുടെ കണ്ണീരൊപ്പാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം സന്നദ്ധ സേവകരെ സൃഷ്ടിച്ചു. വിവിധ പരിപാടികൾക്കായി 2,900 സന്നദ്ധ സേവകരാണ് ദുബായ് കെഎസുമായി സഹകരിക്കുന്നത്. ദാരിദ്ര്യം, സംഘർഷം തുടങ്ങിയ പരിമിതികൾ മറികടന്ന് അവികസിത രാജ്യങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് ദുബായ് കെഎസ് എന്നുവച്ചാൽ ചുറ്റുമുള്ള മനുഷ്യരെ കാണുകയാണ്, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയാണ്. ഇനി പൗലോ കൊയ്ലോ പറഞ്ഞ കഥയിലെ അവസാന ഭാഗമല്ലേ നമുക്കറിയേണ്ടത്. അമ്പരന്നിരിക്കുന്ന അച്ഛന്റെ മുമ്പിൽ മകൻ ആ പേപ്പർ ഭാഗത്തിന്റെ മറുവശം കാണിച്ചു. അതിൽ ഒരാളിന്റെ ഫോട്ടോ ആയിരുന്നു. കണ്ടം തുണ്ടം കീറിയ പേപ്പറിലുള്ള ലോക ഭൂപ്രദേശങ്ങളെ അടയാളപ്പെടുത്തിയ ഭാഗം ഒട്ടിച്ചു ചേർക്കുന്നതിനേക്കാൾ എളുപ്പം ആ പേപ്പറിലുണ്ടായിരുന്ന ആളിന്റെ ഫോട്ടോ കൂട്ടിച്ചേർക്കുന്നതായിരുന്നു. ആ പിതാവ് റിയലൈസ് ചെയ്തത് ഏറ്റവും മഹത്തായ സന്ദേശമായിരുന്നു. ചുറ്റുമുള്ള ആളുകളെ നോക്കിയാൽ മതി, ലോകം നന്നാക്കാനിറങ്ങും മുമ്പ് ആളുകളെ നോക്കൂ, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയൂ, അവ നിറവേറ്റാൻ യത്നിക്കൂ, ലോകം താനേ നന്നായിക്കൊള്ളും.